Good afternoon, MES. Welcome to MES Rhythms. This is me, RJ Ajisha Ahana from S5BSc Microbiology. Football എന്നാൽ എല്ലാവർക്കും ഒരു അടങ്ങാത്ത ആവേശമാണ്. അതൊരു വികാരമാണ്. എല്ലാ ദേശക്കാരും എല്ലാ ആളുകളും ഒരേപോലെ ആസ്വദിക്കുന്നതാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകകപ്പിന്റെ സമയമായതും കൊണ്ട് കൂടി എല്ലാവരിലും ഫുട്ബോളിന്റെ ആ ഒരു ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യയും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫുട്ബോളിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ മിക്കവാറും നമ്മുടെ ഇന്ത്യയും ലോകകപ്പിൽ ഒരു സ്ഥാനം കൈവരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ നാടുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വഴിനീളെ ഫ്ലെക്സുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒക്കെ എല്ലാവർക്കും ഒരു ആവേശമാണ്. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മെസ്സിയും റൊണാൾഡോയും ഈ വേൾഡ് കപ്പിൽ ഇല്ലാത്തതും നമുക്ക് വളരെയേറെ സങ്കടം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ മൂന്ന് അതിഥികളുണ്ട്. ഹനീഫ സാറും ജാസിർ സാറും നമ്മുടെ കോതമംഗലം റൂട്ടിൽ ബസ് ഓടിക്കുന്ന അബൂക്കായുമാണ് ഉള്ളത്. അപ്പം നമുക്ക് ആദ്യം ഹനീഫ സാറിനോട് ചോദിക്കാം. സാർ, അപ്പോൾ വെൽക്കം ടു MES റിതംസ്. അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, സാർ ഈ വേൾഡ് കപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
ഒത്തിരി അട്ടിമറികളുടെയും നല്ല നല്ല കളികളും സമ്മാനിച്ച ഒരു വേൾഡ് കപ്പാണ് റഷ്യൻ 2018 വേൾഡ് കപ്പ്. നമുക്കറിയാം, മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയും സ്പെയിനും അർജൻറ്റീനയും ഔട്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതുപോലെ തന്നെ നല്ല ഒരു കളി പുറത്തെടുത്ത നമ്മുടെ റൊണാൾഡോയുടെ ടീം പോർച്ചുഗലും ഔട്ടാകുകയുണ്ടായി. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീം, ഒത്തൊരുമിച്ച് കളിക്കുന്ന നല്ല ഡിഫൻഡേഴ്സുള്ള നല്ല മിഡ്ഫീൽഡേഴ്സുള്ള നല്ല അറ്റാക്കിംഗ് ശൈലിയുള്ള ഒരു ടീമാണ് ഫ്രാൻസ്. പക്ഷേ ഒത്തൊരുമിച്ച് കളിക്കുന്ന മറ്റൊരു ടീമാണ് ക്രൊയേഷ്യ. അവരെയും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് ആർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ല നല്ല കളികൾ കാഴ്ചവെക്കും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ.
അതേപോലെ തന്നെ സാറിന്റെ ഇഷ്ടപ്പെട്ട ടീം ഏതാണ്?
നമുക്കറിയാം, ഒരു പുതിയ ഒരു താരോദയം തന്നെയാണ് എംബാപ്പെയുടെ വരവ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീം ഫ്രാൻസ് തന്നെയാണ്. ഇനി നമുക്ക് കാണാം.
ഇനിയിപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ജാസിർ സാറാണ്. സാർ, സാറിന് ഈ നമ്മുടെ പുതിയ തലമുറയുടെയും പഴയ തലമുറയുടെയും ഒക്കെ ആഘോഷങ്ങൾ എങ്ങനെയാണ് സാർ അത് വിലയിരുത്തുന്നത്? അതേപോലെ തന്നെ സാറിൻ്റെ ഇഷ്ട ടീം ഏതാണ്?
പറഞ്ഞ പോലെ ഞാൻ കടുത്ത രീതിയിലുള്ള ഒരു ഫുട്ബോൾ ആരാധകൻ തന്നെയാണ്. 1994 USA 94 മുതൽ കൃത്യമായിട്ട് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഡിഗ്രി പി ജി കാലത്തൊക്കെ കളിച്ചിരുന്നു, പിന്നെ ഇപ്പം അങ്ങനെ പൊതുവെ കളിക്കാറൊന്നുമില്ല. 94 വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് കളി കണ്ടു തുടങ്ങുന്നത്. അന്ന് റൊമാരിയോ ബെബറ്റോ ഒക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. ബ്രസീൽ അന്ന് ലോകം കീഴടക്കുന്ന ഒരു ടീമാണ്. 94 വേൾഡ് കപ്പ് ഫൈനലിൽ ഇറ്റലിനെ പെനാൽറ്റിയിൽ പരാജയപ്പെടുത്തി ബ്രസീൽ ജയിച്ചു. അന്ന് ചെറിയൊരു ചായ്വ് ബ്രസീലിനോടുണ്ട്. എനിക്കന്ന് 11 വയസ്സ് മറ്റായിരിക്കണം പ്രായം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടീം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചായ്വ് വരുന്നത് 98 ഫ്രാൻസ് വേൾഡ് കപ്പിലാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ടീം അർജൻറ്റീനയാണ്. അതായത് അർജൻറ്റീനോടുള്ള ഒരു ഫുട്ബോൾ ഹേറ്റഡ്, അതൊരു രസമുള്ള ഹേറ്റഡാണ്. ഇപ്പോൾ അർജൻറ്റീന നല്ല ടീമാണ്, നല്ല രസമുള്ള ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്, അങ്ങനെയല്ല. നമ്മളൊരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അർജൻറ്റീനൻ ആരാധകരായതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് തമാശ പറയാനും കളിയാക്കാനും ഒക്കെ ഉള്ളൊരു രസത്തിൽ ക്രമേണ അങ്ങനെ ആയതാണ്. അപ്പോൾ അർജൻറ്റീനനെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ 98 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ ഒരു ക്ലാസിക് പോരാട്ടമുണ്ട്. 2-2 സമനിലയിൽ അവസാനിച്ചിട്ട്, ക്വാർട്ടർ ഫൈനലിലാന്ന് തോന്നുന്നു എനിക്ക്, 2-2 സമനിലയിൽ അവസാനിച്ചിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജൻറ്റീന പുറത്തായ ഒരു മത്സരം. അന്നാണ് ഇംഗ്ലണ്ടിൻ്റെ പ്രശസ്ത സ്ട്രൈക്കറായ മൈക്കൽ ഓവൻ വരവറിയിക്കുന്ന ഒരു സോളോ ഗോളൊക്കെ നേടിയ കളിയാണത്. പഴയകാല ഫുട്ബോൾ ആരാധകരും ഇപ്പോഴത്തെ ഫുട്ബോൾ ആരാധകരും തമ്മിൽ പറയുകയാണെങ്കിൽ, അന്ന് ഞങ്ങൾ ആരും ഇത്ര രൂക്ഷമായ ഫ്ലെക്സി യുദ്ധമോ വാഗ്വാദങ്ങളോ കണ്ടിട്ടില്ല. പൊതുവേ കളീനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ്. പിന്നെ അർജൻറ്റീന ബ്രസീൽ ടീമുകൾക്ക് അന്നും ആരാധകരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, 2014 വേൾഡ് കപ്പിൽ ഞങ്ങളുടെ നാട് ഫുട്ബോൾ ഭ്രാന്തിന് പേര് കേട്ട സ്ഥലമാണ് മലപ്പുറം, വാഴക്കാട്, അരീക്കോട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അരീക്കോട് ബ്രസീൽ അർജൻറ്റീന ആരാധകർ തമ്മിൽ ഒരു കയ്യാങ്കളിയൊക്കെ ഉണ്ടായി. പ്രകടനം വിളിച്ചു വരിക, അവർ തമ്മിൽ തല്ലുക, പിന്നെ എന്താണ് പോർവിളി മുഴക്കുക, ഈ രീതിയിലുള്ള ഒരു ആരാധന ആ സമയത്ത് ഞങ്ങൾ ഈ 94, 98, 2002 ആ രീതി കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയും ബാക്കി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഒരു ആരാധന ഒരല്പം കടുത്തുപോയോ എന്നൊരു സംശയമുണ്ട്. അതേപോലെ ഫുട്ബോൾ ശൈലിയും കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അന്ന് പിന്നെ ആക്രമിച്ച് കളിക്കുന്ന ടീമുകൾക്കായിരുന്നു ആരാധകരും കൂടുതൽ, കോച്ചസും അങ്ങനെ കളിപ്പിക്കാനായിരുന്നു താല്പര്യപ്പെട്ട്. ഇപ്പോൾ ജോസ് മറീഞ്ഞോ ഒക്കെ വന്നിട്ട് പാർക്ക് ദ ബസ് സ്റ്റൈലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോർച്ചുഗലിൻ്റെ എഫ് സി പോർട്ടോ ഒക്കെ ചാമ്പ്യന്മാരായി ചാമ്പ്യൻസ് ലീഗ്. അപ്പോൾ കളി കുറച്ചുകൂടി പ്രതിരോധാത്മകമായി എന്നും തോന്നുന്നുണ്ട്. എനിവേ, 4 വർഷം കൂടുമ്പം വരുന്ന ഈ ഒരു ഉത്സവം ഇതൊരു ലോകത്തിൻ്റെ ഒരു കാർണിവൽ തന്നെയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടീം വിജയിക്കട്ടെ എന്നും ആശംസിക്കുന്നു.
അപ്പൊ ഇനി നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ കോതമംഗലം റൂട്ടിൽ ബസ് ഓടിക്കുന്ന അബൂക്കായാണ്. അപ്പൊ നമുക്ക് അബൂക്കായുടെ അടുത്ത് ചോദിക്കാം. അബൂക്ക നമ്മുടെ ഈ ഫുട്ബോൾ ഒക്കെ എങ്ങനെയാ, ഇഷ്ടമാണോ?
എനിക്ക് ഫുട്ബോൾ കളി കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ചിലപ്പോ കാണാറുണ്ട്.
അതേപോലെ തന്നെ ഈ പുതിയ തലമുറയുടെ ആഘോഷം എപ്പോഴെങ്കിലും അതിര് കടക്കുന്നതായിട്ട് അബൂക്കാക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നമ്മുടെ പിള്ളേരോട് അബൂക്കാക്ക് ഒരു ഉപദേശമായിട്ട് കൊടുക്കാനുള്ളത്?
തോന്നാറുണ്ട്. അതായത് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആരാധകരുണ്ട്, ഗ്രൂപ്പീസമായിട്ടിരുന്ന ആളുകൾ കാണുന്നുണ്ട്, അത് സംബന്ധിച്ച് വഴക്കുകൾ ഉണ്ടാകുന്നുണ്ട്, ആള് മരണപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഫ്ലെക്സുകൾ റോട്ടിൽ കൂടി ഓരോ സ്ഥലങ്ങളിൽ കൂടി പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി ഒരുപാട് പൈസകൾ ആളുകൾ ചെലവാക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറയുന്നത് അത് അവരവർ നോക്കി നല്ല രീതിയിൽ നല്ല സമീപനമായിട്ട് പെരുമാറി അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അവരുടേതായ ഒരു ലൈനാണ്. അത് വേറൊരാൾ പറഞ്ഞു കൊടുത്താൽ ഇപ്പം പിള്ളേർക്ക് അത് അങ്ങോട്ട് അവരുടെ ഇതിലേക്ക് കയറൂല, അവർ അത്ര ആവേശത്തിലാണ് നിൽക്കുന്നത്. അവർ സ്വയമായിട്ടൊരു തീരുമാനം എടുത്ത് നല്ല രീതിയിൽ പോകുന്നതാണ് നല്ലത്.
അപ്പൊ ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. അപ്പൊ ഈ പാട്ട് പാടാൻ പോകുന്ന നമ്മുടെ ബിവോ കന്മേഷിലെ അബു ആണ്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം.
നിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തെൻ തെന്നലായി തലോടും പാട്ടുമായി ഇതൾ മാഞ്ഞൊരോർമ്മയില്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതരിഞ്ഞു പോയി നിലാവേ നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം തുള്ളിത്തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാടും നിനവുകളെല്ലാം കതിരണിഞ്ഞൊരു നിലാവേ മായുമോ കിരാവും നോവുമായി.
ഹേയ്, ദിസ് ഈസ് മീ ആർ
ജെജുബിൻ ഷറഹിം ഫ്രം എസ് വേൾഡ് ഇലക്ട്രോണിക്സ്. കഴിഞ്ഞ വെനസ്ഡേ ജൂലൈ 4th നമ്മുടെ കോളേജിൽ ദ ഫിലിം ആൻഡ് ഫോട്ടോഗ്രാഫി ക്ലബിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നടത്തിയിരുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജു സാറാണ് ഇനോഗ്രേഷൻ നടത്തിയത്. ജനാബ് സക്കീർ ഹുസൈൻ സാറും ഇതിന്റെ കോർഡിനേറ്റർ, ക്ലബിന്റെ കോർഡിനേറ്റർ രാജേഷ് സാറ്, അഭിലാഷ് സാറ്, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഹസീബ് ഹസൻ എല്ലാവരും പങ്കെടുത്ത ഒരു ഒഫീഷ്യൽ ഇനോഗ്രേഷൻ കഴിഞ്ഞ ജൂലൈ 4th അപ്പോൾ നമ്മൾ നടത്തിയിരുന്നു. ഈ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ കോളേജിൽ പഠിക്കേ പഠിക്കേ പഠിക്കുക എന്ന് മാത്രമൊന്നുമല്ല, കലയെ സ്നേഹിക്കുന്ന കുറച്ച് പേർ കൂടിയുണ്ട്. അതായത് നമ്മുടെ കോളേജിലെ MES കോളേജിലെ കലാകാരന്മാരെയും കലാകാരികളെയും കണ്ടെത്തുക, നമ്മളിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം, അതാണ് FPC ദ ഫിലിം ആൻഡ് ഫോട്ടോഗ്രാഫി ക്ലബ് മുന്നോട്ട് വയ്ക്കുന്ന തീം. ഇതാണ് MES കോളേജിൽ പഠിച്ച് ഇറങ്ങിയ പല ടൈപ്പ് ഓഫ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി നമ്മുടെ പിള്ളേരെ, നമ്മുടെ വിദ്യാർത്ഥികൾ ചിലപ്പോൾ സിനിമയുടെ ഡയറക്ഷനിലോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളർന്ന് വലുതായി നമുക്ക് അഭിമാനിക്കാൻ പാകത്തിന് വിദ്യാർത്ഥികൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ? ഇനി അന്ന് തന്നെ ഒരു എന്താണ് സമ്മാനദാനം ചടങ്ങ് കൂടി ജനാബ് സക്കീർ ഹുസൈൻ സാർ നടത്തിയിരുന്നു. അതായത് നമ്മുടെ ഈ ക്ലബിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ കോളേജിൽ നടത്തിയിരുന്നു. ടോപ്പിക് മഴ എന്നൊരു ടോപ്പിക്കിന് അനുബന്ധമാക്കിയിട്ടാണ് ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ നമ്മൾ നടത്തിയത്. അതിൻ്റെ വിന്നേഴ്സിനുള്ള സമ്മാനദാനമാണ് ജനാബ് സക്കീർ ഹുസൈൻ സാറ് കൊടുത്തത് അന്നേ ദിവസം. അന്നത്തെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രൈസ് ആൽബിൻ തങ്കച്ചും ഫ്രം 3rd മൈക്രോബയോളജി, സെക്കൻഡ് പ്രൈസ് രണ്ടു പേർക്കാണ് കിട്ടിയത്, ഷിജാസ് ഫ്രം 2nd BC ആൻഡ് അതുൽ സെബാസ്റ്റ്യൻ ഫ്രം 3rd മൈക്രോബയോളജി എന്നിവർക്കാണ് അന്ന് ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനിൽ വിന്നേഴ്സ് ആയവർ ഇവരൊക്കെയായിരുന്നു. MES കോളേജിൻ്റെ കലാസ്നേഹികളെ, സിനിമാ ഭ്രാന്തന്മാരെ, നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. ഇത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ള കോച്ചിങ് അങ്ങനെയെല്ലാം നമ്മുടെ ക്ലബ് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഭാവിയിൽ ഒരു സിനിമാ നടൻ, ഒരു ആക്ടർ, ആക്ട്രസ്, ഗേൾസിന് പങ്കെടുക്കാട്ടോ, ബോയ്സിന് മാത്രം നമ്മൾ വിട്ടുകൊടുക്കരുത്. ഗേൾസും വരാം, ബോയ്സും വരാം. അങ്ങനെ ഒരു സിനിമാ പ്രേമികൾക്കുള്ള ഒരവസരമാണ് MES കോളേജ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നിൻ്റെ സിനിമ താരാധിപത്യത്തിൻ്റെയും പണാധിപത്യത്തിൻ്റെയും കൈപ്പിടിയിൽ നിന്ന് പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തകർക്കും പ്രചാരകർക്കും MES റിതംസിൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. Until next time, we meet, stay tuned to MES Rhythms. This is me, RJ Jubin Sharahim, signing off.